ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുക എന്നത് ഒട്ടേറെ ആളുകളുടെ സ്വപ്നമാണ്. എന്നാൽ ഓസ്ട്രേലിയയിലേക്കുള്ള ആദ്യ യാത്രയും പിന്നീടുള്ള ജീവിതവും സ്വപ്നതുല്യമാകണമെന്നില്ല. പുതിയൊരു രാജ്യത്ത് ആദ്യമായി എത്തുമ്പോൾ ആരെയും പരിചയമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒട്ടേറെ വെല്ലുവിളികൾ സ്വാഭാവികമായും ഉണ്ടാകും. എന്നാൽ ഈ വെല്ലുവിളികൾ നേരിടാൻ ഒരുങ്ങി ഓസ്ട്രേലിയയിലെത്തിയ നിരവധി പേരുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ രണ്ടു മലയാളി വനിതകളാണ് അവരുടെ ഓസ്ട്രേലിയൻ കുടിയേറ്റ ജീവിതത്തിന്റെ അനുഭവങ്ങൾ 2021 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് SBS മലയാളത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. 2005 ബ്രിസ്ബനിലെത്തിയതാണ് റിജി റോണി ഫിലിപ്പ്. ആദ്യം ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ഒരു വ്യക്തിയെപ്പോലും പരിചയമില്ലാത്ത സാഹചര്യമായിരുന്നു റിജിയുടേത്.
ഞാൻ 2005 July 25 ബ്രിസ്ബനിൽ ആദ്യമായിട്ട് എത്തുന്നത്. എനിക്ക് നാട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ IHRD ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് മാസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ കോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ കോഴ്സ് ഓൾറെഡി തുടങ്ങി 1 week കഴിഞ്ഞ് എൻറോൾ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേയിലാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരും പിക്ക് ചെയ്യാനും വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ ആരെയും ഒരു പരിചയവുമില്ലാത്ത സമയത്താണ് ഞാൻ വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബാഗുകളുമായിട്ട് എയർപോർട്ടിൽ വെളിയിലേക്ക് വരാനായിട്ട് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 8:00 എൻ്റെ കൂടെ എനിക്ക് ആരെയും പരിചയമില്ല. ഒരാളും എനിക്ക് പരിചയമുള്ളവരോ ഇവൻ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പോലും ഞാൻ ആരെയും പരിചയപ്പെട്ടിട്ടുമില്ല. ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ ഹെൽപ്പോടുകൂടെ ബ്രിസ്ബൻ സിറ്റിയിലെ ഒരു മോട്ടലിലെ ഒരു അക്കോമഡേഷനും ഞാൻ എടുത്ത് ആ ഒരു ടാക്സിയിൽ ഞാൻ കയറി രാത്രി 8:30 ഞാൻ സിറ്റിയിലേക്ക് വന്നു, ബ്രിസ്ബൻ സിറ്റിയിലേക്ക്. എനിക്കറിയാം കാറിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് ഡ്രൈവർ കേൾക്കുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു.
കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നവരിൽ 40% നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ പുതിയ രാജ്യത്തെ പല വെല്ലുവിളികൾ ഇവർ നേരിടുന്നു. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നതിനായി 2 വർഷം മുൻപ് ഓസ്ട്രേലിയയിലെത്തിയതാണ് ടാസ്മാനിയയിലെ കിങ് ഐലൻഡിലുള്ള സിമി ഡേവി. ഓസ്ട്രേലിയയിൽ കാലുകുത്തുമ്പോൾ ആരെയും പരിചയമില്ലാതിരുന്നത് ഒട്ടേറെ വെല്ലുവിളികൾ ഉയർത്തിയ കാര്യം തന്നെയാണ് സിമിയും ചൂണ്ടിക്കാട്ടുന്നത്.
ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയ വരുന്ന 2018 July നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ ഒരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്യാനായിട്ടാണ് കയറി വരുന്നത്. വരുമ്പോ ആരും അറിയത്തുണ്ടായിരുന്നില്ല ഓസ്ട്രേലിയ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു കോണ്ടാക്ട്സും ഇല്ല. ഞങ്ങൾക്ക് ഏജന്റ് വഴിയാണ് വന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആരും അറിയത്തില്ല. സോ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു പുള്ളിക്കാരിയുടെ കോണ്ടാക്ട്, അക്കോമഡേഷൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തെന്ന് കേട്ടു വന്നു. വന്നിറങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പുള്ളിക്കാരെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഊബർ വിളിക്കാൻ പോലും അറിയത്തില്ല. കാരണം ആദ്യമായിട്ടാണ്. അതെങ്ങനെയാണ്, ആപ്പ് ഇല്ല, നമ്പറില്ല. ഇപ്പോൾ നമ്മൾ വൈഫൈ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരി വിളിച്ച്. പുള്ളിക്കാരി പറഞ്ഞു ഇന്ന ആളെ വിടാം. വിട്ടു. തൊട്ടടുത്ത് തന്നെയായിരുന്നു, നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടതെന്ന് എനിക്ക് വന്നു. ആ പുള്ളിക്കാരുടെ കൂടെയാണ് താമസിച്ചത്. തൊട്ടടുത്തായിരുന്നു കോളേജ്. പക്ഷേ അതൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വേറെ ഒരാളെ നമുക്ക് അറിയത്തില്ല. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത ഒരു സിറ്റുവേഷൻ. കാരണം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ വന്നത്. നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരിക്കും, എല്ലാം റെഡി ആയിരിക്കും എന്ന ഒരു പ്രതീക്ഷയായിരുന്നു നമ്മൾ ഈ കോഴ്സ് ചെയ്യാനും ഇതിനൊക്കെ ഉള്ളപ്പോൾ. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായി നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ ആരും അറിയാതെയാണ് വന്നത്. അത് ഇച്ചിരി സ്ട്രഗിൾ തന്നെയാണ്. അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആ സിറ്റുവേഷൻ മനസ്സിലാക്കാം. ഒത്തിരി പേര് അങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓൾറെഡി എല്ലാം അറിഞ്ഞ് സെറ്റ് ചെയ്ത് വരുന്നവർക്കുള്ള ആ ഒരു ടെൻഷനും ഒന്നും അറിയാതെ അതും ആദ്യമായിട്ട് കയറുന്ന ആ ഒരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു.
ഓസ്ട്രേലിയയിൽ ഉപരിപഠനം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു റെജി കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ചത്. കേരളത്തിലുള്ള ഭർത്താവിൽ നിന്നും മകനിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്നതിനു പുറമെ ഓസ്ട്രേലിയയിൽ കാലുകുത്തിയതിനു ശേഷം ആരെയും പരിചയമില്ലാത്ത സാഹചര്യം പ്രതീക്ഷിച്ചതിലും വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു റിജിക്ക്. ബ്രിസ്ബനിൽ തനിയെ യാത്ര ചെയ്യുന്നതുവരെ വെല്ലുവിളിയായി മാറിയിരുന്നു. GPS സംവിധാനമോ കാറോ ഒന്നുമില്ലാതെയുള്ള ആദ്യ കാലങ്ങളിൽ റഫിഡെക്സ് ഉപയോഗിച്ച് വഴി കണ്ടെത്തിയ കാര്യങ്ങൾ റിജി ഓർക്കുന്നു.
വന്നു കഴിഞ്ഞ് ഞാൻ അസ്സേപ്പം ഞാൻ ആദ്യം ഫേസ് ചെയ്തത് എനിക്കിവിടെ മറ്റ് മലയാളികൾ ആരെയും പരിചയമില്ല. ഒരു സ്ത്രീയെയും പരിചയപ്പെടാൻ വഴിയില്ലായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഞാൻ പരിചയപ്പെട്ടത് മറ്റ് നോർത്ത് ഇന്ത്യൻ ബോയ്സിനെയാണ്. ഞങ്ങൾക്കൊരു വീട് കിട്ടാനായിട്ട് ഞാൻ മോട്ടലിൽ താമസിച്ചു. അതിനുശേഷം ഒരു വീട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. അന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഞങ്ങൾക്കൊരു വീട് കിട്ടുന്നില്ല. ഞങ്ങൾ 6 months റെന്റ് ഇൻ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞങ്ങൾക്കൊരു 2 bedroom ഉള്ള ഒരു വീട് ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ വേറെ ഒന്ന് പരിചയമില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലം. നമുക്ക് GPSO കാറോ ഒന്നുമില്ല, റാപ്റ്റെക്സ് നോക്കി വേണം വഴി കണ്ടുപിടിക്കാൻ. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും നമുക്ക് വഴി കണ്ടുപിടിച്ച് ആ ഒരു സ്ഥലത്തെത്താൻ. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഒത്തിരി. ഇനിഷ്യലി ആരോടും ഒന്നും ചോദിക്കാനില്ല, എല്ലാവരും ഈ വന്ന നാട്ടിൽ നിന്ന് വന്ന ഈ സ്റ്റുഡൻസ് അല്ലാതെ വേറെ കമ്മ്യൂണിറ്റിയിലും നമുക്ക് ആരും ഒരു സപ്പോർട്ടിന് ഇല്ലായിരുന്നു.
റജി ഉപരിപഠനത്തിനായി ഓസ്ട്രേലിയയിൽ എത്തിയതാണെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സിമിയുടെ ഓസ്ട്രേലിയൻ യാത്ര. രണ്ടു മക്കളെയും ഭർത്താവിനെയും വേർപിരിഞ്ഞുകൊണ്ടുള്ള യാത്ര തന്നെയായിരുന്നു സിമിയുടേതും. എന്നാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നത് തന്നെ പ്രതീക്ഷിച്ചതിലും ഏറെ ദൈർഘ്യമുള്ള കാര്യമായി മാറുകയായിരുന്നു.
കോഴ്സ് നമുക്ക്, നമ്മൾ ആക്ച്വലി പ്രതീക്ഷ 3 മന്ത്സിൽ ഈ കോഴ്സ് കഴിയുന്നു, നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ PR അപ്ലൈ ചെയ്യുന്നു, വിത്തിൻ 6 മന്ത്സ് നമ്മൾ ഓസ്ട്രേലിയ സെറ്റിൽ ആവുന്നു. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഡ്രീം. നമ്മളൊരു ഏജന്റ് വഴി വരുമ്പോൾ അല്ലെങ്കിൽ ഏത് രീതിയിലും ഓസ്ട്രേലിയക്ക് കയറി വരുന്ന ഒരു ശരാശരി ഒരു നഴ്സിന്റെ ഡ്രീം ഇതാണ്. ജൂലൈയിൽ കോഴ്സ് ചെയ്യാൻ വന്ന എന്റെ രജിസ്ട്രേഷൻ കിട്ടുന്നത് ഫെബ്രുവരിയിലാണ്, ലൈക് നിയർലി 8 മന്ത്സോളം അതിന് തന്നെ എടുത്തു.
രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷം ഒരു ജോലി കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. അതിനുവേണ്ടി ന്യൂസിലൻഡിലേക്ക് വരെ യാത്ര ചെയ്ത വ്യക്തിയാണ് സിമി.
അൺലെസ് നമുക്ക് വല്ല ഫ്രണ്ട്സ് ഉണ്ടോ, നമ്മളെ റെക്കമെൻഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് നല്ല പൊസിഷനിലുണ്ടോ, വർക്ക് ചെയ്യുന്നവരുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമുള്ളൂ. അല്ലാത്തവർക്ക് എല്ലാവർക്കും അത് വെരി ഹാർഡാണ്. കാരണം വിസയാണ് അവർ ആദ്യം ചോദിക്കുന്നത്. ഞാനൊരു നിയർലി 1000 അപ്ലിക്കേഷൻ എങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് വിട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ വിളിക്കും, ഇന്റർവ്യൂ കോൾ ചെയ്യും. പക്ഷെ അവർ ആദ്യം ചോദിക്കുന്നത് ഹാവ് യു ഗോട്ട് എ വർക്ക് വിസ, ഹാവ് യു ഗോട്ട് എ റൈറ്റ് ടു വർക്ക്. അതില്ല നമുക്ക്. ഞാൻ പറയും സോറി എനിക്ക് യുനോ ഇല്ല. അപ്പൊ അവരോട് സോറി, വിസ കിട്ടുമ്പോ തിരിച്ചു വരും. അങ്ങനെ ഞാനൊരു നിയർലി ഓസ്ട്രേലിയയിൽ ഒരു 8-9 മന്ത്സ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്തു ജോലിക്ക് വേണ്ടി, കിട്ടിയില്ല. ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ട കരിയറുമായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് തിരിച്ചു പോകണം മൊത്തം താല്പര്യം ഉണ്ടായിരുന്നില്ല, എങ്ങനെയെങ്കിലും ജോലി കിട്ടണം, അതായിരുന്നു എന്റെ ഒരു ഇത്. സോ ഞാൻ സ്റ്റാൻഡ് ബൈ ന്യൂസിലാൻഡിന്റെ വിസ എടുത്തു. അത് വളരെ റയർ, അധികം ആൾക്കാർ ചെയ്യുന്ന കാര്യമല്ല. കുറെ പേര് ചെയ്യും, കുറെ പേര് വിചാരിക്കും ഓസ്ട്രേലിയ വരെ വന്നിട്ട് എന്തിനാ ന്യൂസിലാൻഡ് എടുക്കണം. പക്ഷെ എനിക്ക് അതായിരുന്നു, മീൻസ് എനിക്കൊരു ജോലി വേണമെന്നൊരു ആശയായിരുന്നു. അപ്പൊ ഞാൻ ന്യൂസിലാൻഡ് വിസ എടുത്തു, ന്യൂസിലാൻഡിൽ പോയി, ഐ മീൻ സോറി, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തു. നമുക്ക് ട്രാൻസ്ജെൻഡർ രജിസ്ട്രേഷൻ എടുക്കാം. അങ്ങനെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തു, ന്യൂസിലാൻഡിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി.
സിമി ന്യൂസിലൻഡിലേക്ക് യാത്ര ചെയ്തതിന് ശേഷം കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സിമിക്ക് ഓസ്ട്രേലിയയിൽ ജോലി ലഭിച്ചത്.
എനിക്ക് ജോലി കിട്ടിയത് ജൂലൈയിലാണ്, 2019. പക്ഷെ എന്റെ വിസ കിട്ടാൻ ഒത്തിരി സമയമെടുത്തു. ആ പ്രോസസ്സ് ഒരു 8-9 മന്ത്സോളം, ലൈക് മാർച്ചിലാണ് എനിക്ക് ജോലി, മീൻസ് വിസ കിട്ടി ഞാൻ വരുന്നത്. പക്ഷെ അപ്പോഴും എന്താ പറയാ, ഇച്ചിരി ടഫ് ടൈമാണ്, കാരണം കോവിഡ് ഹിറ്റ് ചെയ്ത ടൈമാണ്. സോ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഓസ്ട്രേലിയൻ ജോലി കിട്ടിയ ഉടനെ തന്നെ ഞാൻ ന്യൂസിലാൻഡില് റെസിഗ്നേഷൻ കൊടുത്തു. ഞാൻ അവസ് ഓൾ സെറ്റ്, എല്ലാം സെറ്റ് ചെയ്ത് ഓസ്ട്രേലിയ വരാൻ വേണ്ടിട്ട്. കയറി വരാൻ നിൽക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചു പറഞ്ഞു, കോവിഡ് ആണ്, ഐ യു ഹാപ്പി ടു ട്രാവൽ. അവർക്ക് ടെൻഷൻ ആയിരുന്നു, കാരണം ഞാൻ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്ത് വരുമ്പോ ഞാൻ ഈ ജോലി എടുക്കുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, സി എനിക്ക് പേടിയില്ല, ഞാൻ ഒരു നേഴ്സ് ആണ്, ഞാൻ എന്തായാലും വരും, എനിക്ക് ഈ പൊസിഷൻ ലീവ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് നെക്സ്റ്റ് പറഞ്ഞ പോയിന്റ്, ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ അവര് സ്ട്രേറ്റ് തന്നെ ഒരു ഐസൊലേഷനിലേക്ക് ആയിരിക്കും വിടുന്നത്, ക്വാറന്റൈനിലേക്ക് ആയിരിക്കും വിടുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, കാരണം ജസ്റ്റ് കോവിഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. എന്താണ് കൊറോണ എന്ന് ഞാൻ കേട്ടുപോലും തുടങ്ങിയിട്ടായിരുന്നില്ല.
ഇത്തരത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ തരണം ചെയ്ത് നഴ്സിംഗ് രംഗത്ത് ജോലി കണ്ടെത്തിയെങ്കിലും നാട്ടിലുള്ള കുട്ടികളെ സിമിക്ക് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തിടെ മാത്രമാണ് ഭർത്താവിന് ഒപ്പം ചേരാൻ കഴിഞ്ഞത്.
എന്റെ പിള്ളേരെ ഇതുവരെ വീണ്ടും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം ആക്ച്വലി ഞാൻ മാർച്ചിൽ വരുമ്പോ ഏപ്രിൽ അവർക്ക് ടിക്കറ്റ്സ് എല്ലാം റെഡി ആയിരുന്നു. പക്ഷെ കോവിഡ് കാരണം എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എയർലൈൻസ് എല്ലാം ക്ലോസ് ആയി, എല്ലാം ഇതായി. പിന്നെ ഇവിടെ റിമോട്ട് ഏരിയയിലായതുകൊണ്ട് ഒരു ഹൗസിംഗ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ് എനിക്ക്. ഞാൻ അത് ഇതുവരെ സക്സസ് ആയിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ ഉണ്ട്, പക്ഷെ അതൊരു ഓൺലി ഫോർ ദ നേഴ്സ്, അത് ഒരാൾക്ക് മാത്രം താമസിക്കാവുന്ന അക്കോമഡേഷൻ ആണ്. അവിടെ ഫാമിലി അലൗഡ് അല്ല, ഫാമിലി പറ്റത്തില്ല, പിള്ളേർ അലൗഡ് അല്ല. സോ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പുറത്ത് വീടെടുത്ത് നമ്മളായിട്ട് മാറുന്നതാണ്. പക്ഷെ ഇതുവരെ എനിക്കൊരു ഹൗസ് ഇവിടെ കിട്ടാൻ പറ്റിയിട്ടില്ല, റൂറൽ ഏരിയ ആയതുകൊണ്ട്, ഐ മീൻ റിമോട്ട് ഏരിയ ആയതുകൊണ്ട്. അതൊരു വലിയൊരു ഡ്രോബാക്കാണ്. എന്റെ പിള്ളേർ ഇപ്പോഴും നാട്ടിലാണ്, എനിക്ക് 2 പിള്ളേരാണുള്ളത്, 4-year-old സിക്സ് ഇയർ ഓൾഡും. അവരിപ്പോഴും വെയിറ്റിംഗ് ആണ്. ബട്ട് അറ്റ് ലാസ്റ്റ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു. കാരണം എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസീവ് ആയി തുടങ്ങി. സോ എനിക്കൊരു സപ്പോർട്ട് വേണം തോന്നി. സോ ഞാൻ ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇതില് ഹെൽത്തിൽ റൈറ്റ് ചെയ്തിട്ട് എന്റെ പിള്ളേർക്ക് എല്ലാവർക്കും ട്രാവൽ എക്സംഷൻ കിട്ടി. പിള്ളേർക്ക് എന്റെ ഫാമിലിക്ക് ട്രാവൽ എക്സംഷൻ ഉണ്ട്, കാരണം ഞാൻ ഫ്രണ്ട് ലൈൻ വർക്കർ ആണ്.
ഓസ്ട്രേലിയയിൽ ആദ്യമായി എത്തുമ്പോൾ ആരെയും പരിചയമില്ലാത്ത സാഹചര്യത്തിൽ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് നമ്മൾ കേട്ടത്. എന്നാൽ എന്ത് കാരണവശാലും ഈ വെല്ലുവിളികൾ തരണം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത്. അങ്ങനെയാണ് പിന്നീട് ഓസ്ട്രേലിയൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് റെജി പറയുന്നു. റെജിയുടെ കുടുംബം പിന്നീട് ഓസ്ട്രേലിയയിൽ എത്തുകയും ഓസ്ട്രേലിയൻ ജീവിതത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ കാര്യവും വിവരിക്കുന്നു.
ഫാമിലി വരുന്ന സമയം കൊണ്ട് തന്നെ എനിക്ക് ജോലി ഇൻ 6 മന്ത്സ് കിട്ടിയതുകൊണ്ട് ഞാൻ സെറ്റിൽ ആവാനായിട്ട് തുടങ്ങിയിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു വീട് റെന്റിനെടുത്ത് ഞാൻ സെറ്റിൽ ആയതിനു ശേഷമാണ് ഞാൻ ഫാമിലിയെ കൊണ്ടുവന്നത്. ഫാമിലി വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാം റെഡിയാക്കിയിരുന്നു. മോൻ വന്നിട്ട് ഒരു പ്രയാസം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട്, അവൻ നാട്ടില് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ വന്നൊരു പ്രയാസം ഉണ്ടാവരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. വന്ന് അവനെ ഞാൻ സൗത്ത്സൈഡ് ക്രിസ്ത്യൻ കോളേജിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് അവനും ഇവിടെ വന്നത്. കാരണം ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുൾ ഫീസ് കൊടുത്താണ്. അവനും ഞങ്ങള് ഹസ്ബൻഡും മോനും ഞാനും ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ആണ്. ഞാൻ ഈ പ്രിൻസിപ്പൽ ഡാറ്റ അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്യൂൻസ്ലാൻഡ് ഹെൽത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്.
ഒട്ടേറെ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രംഗത്തിനുള്ള ബഹുമാനം വളരെ വലുതാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിമി ദേവി.
ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിവിടെ വരുന്നത് തന്നെ നമ്മുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് എന്റെ ലൈഫിൽ ഉണ്ടായി. ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്ന എല്ലാവരും പറയുന്ന പോലെ നമ്മളിങ്ങോട്ട് ഈ രജിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എമൗണ്ട് തന്നെയാണ്. അത് ഞാൻ ലോണൊക്കെ എടുത്തിട്ടാണ് വന്നത്. അതെല്ലാം എനിക്ക് ഈസി ആയിട്ട് വീട്ടാൻ പറ്റി. ഇപ്പം അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ആ പ്രൊഫഷന് കിട്ടുന്നവരെ ഒരു റെസ്പെക്ട്. ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തൊരു വ്യക്തിയാണ് നാട്ടിലെ ഇന്ത്യയില്. പക്ഷെ ഞാൻ എന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. ഞാൻ തൃശ്ശൂരില് ഒരു ഇതെല്ലാ കോളേജിലും ഞാൻ എന്റെ സി വി അപ്ലൈ ചെയ്തു, ഒരു ടീച്ചിങ് ജോബിനോ ഒരു ജോബിന് വേണ്ടിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നഴ്സുമാർക്ക് കിട്ടുന്ന പോലെ സെയിം ലൈക്ക് ഡോക്ടേഴ്സ്. നഴ്സിന് മാത്രമല്ല, ഐ തിങ്ക് ഓൾ യൂറോപ്യൻ കൺട്രീസില് എല്ലാ പ്രൊഫഷനും റെസ്പെക്ട്ഫുൾ ആണ്. അതിൻ്റെതായ വിലയുണ്ട്, അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നമ്മളെപ്പോഴും പെയ്ഡ് ഓഫ് ആണ്. സോ ആ രീതിയിൽ ഐ വെരി ഹാപ്പിയാണ്. ലൈക്ക് ലിവിങ് സ്റ്റാൻഡേർഡ് മാറാം നമ്മുടെ ഒത്തിരി. നമുക്ക് മെയിനായിട്ട് അതാണ്, നമ്മൾ വരുന്നവരെല്ലാവരും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ചേഞ്ച് ഉണ്ട്. എനിക്ക് 100% ഷുവർ എന്റെ പിള്ളേർ നാളെ വന്നു കഴിഞ്ഞാലും അവർക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും, നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ലൈഫ് ഉണ്ടാവും, നമുക്ക് സൊസൈറ്റിയിൽ ഒരു റെസ്പെക്ട് ഉണ്ടാവും. സോ അത് വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഓസ്ട്രേലിയ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും.
ഓസ്ട്രേലിയൻ കുടിയേറ്റ യാത്രയിലെ വെല്ലുവിളികൾ ഒറ്റയ്ക്ക് നേരിടാൻ ഒരുങ്ങി ഇവിടെ എത്തിയിട്ടുള്ള നിരവധി മലയാളി വനിതകളുണ്ട്. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം, കുട്ടികൾക്ക് നല്ലൊരു ഭാവി എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ആരെയും പരിചയമില്ലാത്ത പുതിയ ലോകത്തേക്ക് ഒറ്റയ്ക്ക് കടന്നുവരാൻ ഓരോ വനിതയെയും ശക്തരാക്കുന്നതെന്ന് ഈ ലോക വനിതാ ദിനത്തിൽ SBS മലയാളത്തിലൂടെ അനുഭവങ്ങൾ പങ്കുവച്ച ഓസ്ട്രേലിയൻ മലയാളികൾ വ്യക്തമാക്കുന്നു.